السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. اس وقت میں حضرت مسلم معود ہو کے
حضرت مسیح موعود علیہ الصلوۃ والسلام نے کچھ حضرت مسلم معود رضی اللہ عنہ പറഞ്ഞ സംഭവങ്ങൾ ആണ് ഞാൻ ഇപ്പോൾ വിവരിക്കാൻ പോകുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദരവും ബഹുമാനവും ഏതു രീതിയിലാണ് കാത്തുസൂക്ഷിച്ചതെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ ആദ്യമായി കേൾപ്പിക്കുന്നത്. ഇത് സംബന്ധമായി ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലേക്രാമിന്റെ സംഭവമാണ് വിവരിക്കുന്നത്. അത് വിവരിച്ചുകൊണ്ട് പറയുന്നു, ലാഹോറിലോ അമൃത്സറിലോ നടന്ന സംഭവമാണ്. പണ്ഡിറ്റ് ലേഖറാം അവിടെ വന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അയാൾ സലാം പറഞ്ഞു. പണ്ഡിറ്റ് ലേഖറാം ആര്യ സമാജികൾക്കിടയിൽ വലിയ സ്ഥാനമുള്ള ആളായിരുന്നു. അതുകൊണ്ട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെയുള്ളവരെല്ലാവരും സന്തോഷിച്ചു, കാരണം ലേഖറാൻ വന്ന് സലാം പറയുന്നുണ്ടല്ലോ എന്നോർത്ത്. എന്നാൽ വാഗ്ദത്ത മസീഹ് അല്പം പോലും ഗൗനിച്ചില്ല, അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല എന്ന് കരുതി അതിലേക്ക് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ആളുകൾ പറഞ്ഞു, പണ്ഡിറ്റ് ലേഖറ വന്ന് സലാം പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അയാൾക്ക് നാണമില്ലേ, എന്റെ യജമാനനെ ചീത്ത വിളിക്കുകയും എന്റെ അടുത്ത് വന്ന് എനിക്ക് സലാം പറയുകയും ചെയ്യുകയാണോ? ലേഖറ വന്നതിന് അല്പം പോലും അദ്ദേഹം ഗൗനിച്ചില്ല. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വലിയ ഒരു നേതാവോ രാഷ്ട്രീയ നേതാവോ വന്നാൽ അവരെ കാണുക എന്നത് തന്നെ ഒരു വലിയ സംഭവമായി അവർ കരുതുന്നു. ഇങ്ങനെയുള്ള ആളുകൾ വന്നാൽ അവരെ വളരെയധികം ഇക്കൂട്ടർ പരിഗണിക്കുന്നു. എന്നാൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നാൽ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുകയേയില്ല. ഈ സംഭവത്തെ വിവരിച്ചുകൊണ്ട് മറ്റൊരു കാര്യം പറഞ്ഞത്, ലേഖറാമിന് ആര്യ സമാജികൾക്കിടയിൽ വലിയ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. അതിനാൽ അദ്ദേഹത്തെ കാണുന്നത് വലിയ ബഹുമതിയായാണ് ജനങ്ങൾ കണക്കാക്കിയിരുന്നത്. എന്നാൽ അതിർത്ത് മിർസാ സാഹിബിന്റെ അഭിമാനം നോക്കുക. പണ്ഡിറ്റ് സാഹിബ് അദ്ദേഹത്തെ കാണാൻ നേരിട്ട് വന്നിട്ടും പറഞ്ഞത്, എന്റെ യജമാനനെ ചീത്ത പറയുന്നത് ഉപേക്ഷിച്ചാൽ മാത്രമേ ഞാൻ തിരിഞ്ഞു നോക്കുകയുള്ളൂ എന്നാണ്. ഈ സംഭവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം പ്രകടമാണ്. അതോടൊപ്പം വലിയ ആളുകളോട് സലാം പറഞ്ഞാൽ നമ്മുടെ നില ഉയരും എന്ന് കരുതി സലാം പറഞ്ഞാൽ പോരാ, പാവങ്ങളെ ആദരിക്കേണ്ടതും നിർബന്ധമാണ്, വിശ്വാസമാണ് പ്രകടമാക്കേണ്ടത്. വലിയ ആൾ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മോശമായി പറഞ്ഞാൽ അയാൾ എത്ര വലിയ ആളാണെങ്കിലും ശരി, അയാൾക്കൊരു വിലയും നൽകേണ്ട കാര്യമില്ല. ഇതിന് വിവിധ വീക്ഷണകോണുകളുണ്ട് ഈ സംഭവത്തിന്. ഇതേപോലെ മറ്റൊരു സംഭവത്തെ പരാമർശിച്ചുകൊണ്ട് പറയുന്നു, ഹദ്രത്ത് മിർസ സാഹിബിന്റെ പെരുമാറ്റം തങ്ങളുടെ മക്കളോട് വളരെ ഉന്നത നിലവാരത്തിലുള്ളതായിരുന്നു. കുട്ടികളോട് ഒരിക്കലെങ്കിലും കോപിക്കും എന്ന് പോലും ഒരിക്കലും ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞങ്ങൾ ചെറുപ്പത്തിലായപ്പോൾ മനസ്സിലാക്കിയിരുന്നത് ഹദ്രത്ത് സാഹിബ് ഒരിക്കലും ദേഷ്യം പിടിക്കില്ല എന്നാണ്. കുട്ടികളോടുള്ള പെരുമാറ്റം വളരെ ഉന്നതമായിരുന്നു. മക്കളോടുള്ള പെരുമാറ്റത്തെ കുറിച്ച് മൗലവി അബ്ദുൽ കരീം സാഹിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, മിർസ സാഹിബ് ഒരിക്കൽ പറഞ്ഞു, എന്റെ വാരിയല്ലിൽ വേദനയുണ്ട്, അവിടെ തടവീട്ടും ശമനം വന്നില്ല. അവസാനം പരിശോധിച്ചപ്പോൾ പോക്കറ്റിൽ ഒരു ഇഷ്ടിക കഷണം കാണാൻ ഇടയായി. അത് കാരണമാണ് വാരിയല്ലിൽ വേദന ഉണ്ടാകുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മഹമ്മൂദ് എനിക്ക് ഒരു ഇഷ്ടിക കഷണം നൽകിയിരുന്നു, ഇത് താങ്കൾ സൂക്ഷിച്ചു വെക്കണമെന്ന് പറഞ്ഞു. ഞാനത് പോക്കറ്റിൽ ഇട്ടു. അപ്പൻ ചോദിച്ചാൽ അപ്പോൾ എനിക്ക് നൽകാമല്ലോ. അബ്ദുൽ കരീം സാഹിബ് പറഞ്ഞു, അത് എനിക്ക് നൽകിയാലും ഞാനത് എന്റെ അടുത്ത് സൂക്ഷിച്ചു വെക്കാം. പറഞ്ഞു, വേണ്ട, ഞാൻ എന്റെ അടുത്ത് തന്നെ വെക്കാം. അപ്പൊ മക്കളോട് അത്രമാത്രം സ്നേഹമായിരുന്നു. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞങ്ങളെ വളരെയധികം സ്നേഹിച്ചിരുന്നു, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇളയ സഹോദരൻ മിർസ മുബാറക് സാഹിബിനോട് വളരെയധികം പ്രിയമായിരുന്നു. ഇതിനേക്കാളും സ്നേഹിക്കാൻ കഴിയില്ല എന്നുവരെ ഞങ്ങൾ കണക്ക് കൂട്ടിയിരുന്നു. എന്നാൽ ഈ സ്നേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തെ കവച്ചു വച്ചില്ല. ഈ പ്രിയ കുട്ടി ചെറുപ്പത്തിൽ അറിവില്ലായ്മ കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിന് നിരക്കാത്ത ഏതോ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവനെ അതിശക്തമായി അടിക്കുകയുണ്ടായി. മറ്റൊരു സംഭവം വിവരിച്ചുകൊണ്ട് പറയുന്നു, ലാഹോറിൽ ആര്യ സമാജികളുടെ ഒരു സമ്മേളനം നടന്നു. അതിൽ പങ്കെടുക്കുന്നതിനായി ഹദ്രത്ത് മിർസ സാഹിബിനെയും ക്ഷണിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ മോശമായ ഒരു പദപ്രയോഗം പോലും സമ്മേളനത്തെ നടത്തുന്നതല്ല എന്ന് സംഘാടക സമിതിയുള്ളവർ ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ സമ്മേളനത്തിൽ തിരുനബിയെ വളരെ മോശമായ രീതിയിൽ അവിടെ ആക്ഷേപിക്കുകയുണ്ടായി. നമ്മുടെ ജമാഅത്തിലെ കുറച്ചുപേർ അവിടെ പോയിരുന്നു. അതിൽ മൗലവി നൂറുദ്ദീൻ സാഹിബും ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് മിർസ സാഹിബിന് വലിയ ആദരവുണ്ടായിരുന്നു. എന്നാൽ സമ്മേളനത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമായി പരാമർശിച്ചെന്നറിഞ്ഞപ്പോൾ മൗലവി സാഹിബിനോട് പറഞ്ഞു, അവിടെ ഇരിക്കാൻ താങ്കൾക്ക് എങ്ങനെ സാധിച്ചു? എന്തുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് വന്നില്ല? ഇത് പറയുമ്പോൾ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ടായിരുന്നു സംസാരിച്ചിരുന്നത്. മൗലവി സാഹിബിനോട് പൂർണ്ണമായും തെറ്റുപിരിയും എന്നാണ് തോന്നിയിരുന്നത്. മൗലവി സാഹിബ് പറഞ്ഞു, ഹുസൂർ തെറ്റുപറ്റിപ്പോയി. അദ്ദേഹം ചോദിച്ചു, ഇതിന് തെറ്റ് എന്നാണോ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിക്കപ്പെടുമ്പോൾ അവിടെ ഇരിക്കുകയോ? മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നു, ഖലീഫ മസീഹ് അവ്വലിന്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു, എന്നെയും കണക്കറ്റ് ശകാരിച്ചു, എന്തിനാണ് നീ അവിടെ ഇരുന്നത്? ഇന്ന് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് എതിരാളികൾ ആക്ഷേപം ഉന്നയിക്കുന്നത് നഊസുബില്ല, അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാളും വലിയവനാണ് താനെന്ന് കരുതുന്നു എന്നാണ്. ഇവർ ഈ വികാരങ്ങളെ, ഈ പ്രഖ്യാപനങ്ങളെ അറിയുന്നില്ലേ? ആക്ഷേപിക്കുന്നവർ അദ്ദേഹത്തിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രേമത്തെ കണ്ടിരുന്നെങ്കിൽ, അബ്ദുള്ള ആദവുമായി നടന്ന സംവാദത്തെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് എഴുതുന്നു, ജംഗെ മുഖദ്സ് എന്ന ഗ്രന്ഥത്തിൽ ആദവുമായി നടന്ന സംവാദത്തെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ സംവാദം നടന്നത് ബാഗ്ദത്ത മസീഹാണെന്ന് വാദിച്ചതിന് ശേഷമായിരുന്നു. മൗലൈമാർ അദ്ദേഹം കാഫിറാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. ഇദ്ദേഹം വധിക്കപ്പെടേണ്ടതാണെന്ന് ഫത്വയും നൽകിക്കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ജമാഅത്തിനുള്ള സമാധാനം പോലും അന്നുണ്ടായിരുന്നില്ല. 1923 കാര്യമാണ് ഖലീഫത്തുൽ സിസാനി ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ജമാഅത്തിനുള്ള സമാധാനം പോലും അന്നുണ്ടായിരുന്നില്ല. അല്പം അഹമ്മദികൾ ഉള്ള സ്ഥലങ്ങളിലുള്ള അവസ്ഥ പോലെയായിരുന്നു അന്ന് മൊത്തം ജമാഅത്തിന്റെ അവസ്ഥ. എല്ലാ സ്ഥലത്തും ഇതായിരുന്നു അവസ്ഥ. ആ സമയത്താണ് ഒരു അനഹമ്മദി മുസ്ലിമും ഒരു ക്രിസ്ത്യാനിയും തമ്മിൽ സംവാദം നടക്കുന്നത്. ജണ്ടയാലയിലെ അനഹമ്മദികളുമായി സംവാദം നടത്താനാണ് ആദം തയ്യാറായിരുന്നത്. അവരാണ് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവരുടെ പ്രതിനിധിയായി സംവാദം നടത്താൻ ക്ഷണിച്ചത്. അദ്ദേഹം ഇതിന് ഉടനെ തയ്യാറായി അവർ ക്ഷണിച്ചപ്പോൾ, ക്രിസ്ത്യാനികൾ അനഹമ്മദി മുസ്ലിങ്ങളെ പോലെ ഞങ്ങളുടെ വലിയ ശത്രുക്കളൊന്നും അല്ലെന്ന് അദ്ദേഹം പറഞ്ഞില്ല. കാരണം ക്രിസ്ത്യാനികൾ ഇദ്ദേഹം വധിക്കപ്പെടണം എന്ന് ഫത്വയൊന്നും നൽകിയിരുന്നില്ല. എന്നാൽ അനഹമ്മദി മൗലൈമാര് വധാർഹനാണെന്ന് ഫത്വ നൽകിയിരുന്നു. എന്നാൽ അനഹമ്മദികൾ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ ഇസ്ലാമിന്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അഭിമാനത്തെ സംരക്ഷിക്കുന്നതിന്, അള്ളാഹുവിന്റെ ഏകത്വം സ്ഥാപിക്കുന്നതിനായി അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം തയ്യാറായി. കാദ്യാന്ന് പുറത്തു പോയി സംവാദത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന്റെ ശക്തിയായിരുന്നു. അതിൽ ഒന്നും അദ്ദേഹം വകവച്ചില്ല. ഇത് ഒരു സുദീർഘ സംവാദമായിരുന്നു. ഇത് 15 ദിവസം നീണ്ടുനിന്നു. അവസാനം ഒരു ദുആ ചെയ്യുകയും ഒരു പ്രവചനം നടത്തുകയും ചെയ്തു. അതിൽ അവസാനം ഈ പ്രവചനത്തെ കുറിച്ച് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇന്ന് രാത്രി എനിക്ക് വെളിപ്പെടുത്തപ്പെട്ടത് ഇതാണ്, ഞാൻ വളരെ ഭക്തിയോടും ഉള്ളുരക്കത്തോടും ദൈവസവിധത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ, അള്ളാഹുവെ നീ ഈ കാര്യത്തിൽ തീരുമാനം കൽപ്പിക്കണമേ, ഞങ്ങൾ പാപങ്ങളായ നിന്റെ ദാസരാണ്, നിന്റെ തീരുമാനമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഈ ദുആ ചെയ്തപ്പോൾ ഒരടയാളം സുവാർത്ത എന്ന നിലക്ക് അവൻ നൽകുകയുണ്ടായി. ഈ സംവാദത്തിൽ ഇരുവിഭാഗത്തിൽ ആരാണോ അറിഞ്ഞുകൊണ്ട് കളവിനെ സ്വീകരിച്ചിരിക്കുന്നത്, സത്യദൈവത്തെ ഉപേക്ഷിക്കുന്നത്, അവർ സംവാദത്തിന്റെ ദിനങ്ങൾ എത്രയായിരുന്നുവോ അതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഒരു ദിവസം ഒരു മാസം എന്ന കണക്കനുസരിച്ച് 15 മാസത്തിനകം ഹാവിയായിൽ വീഴ്ത്തപ്പെടുന്നതാണ്. അവർക്ക് വ്യക്തമായ നിന്ദ ഏൽക്കേണ്ടി വരുന്നതാണ്. സത്യത്തിലേക്ക് മടങ്ങുന്നില്ലെങ്കിൽ, ആരാണോ സത്യത്തിൽ നിലനിൽക്കുന്നതും സത്യദൈവത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നത്, അവരുടെ ആദരവ് ഇതിലൂടെ വെളിപ്പെടുന്നതാണ്. സത്യദൈവത്തെ അംഗീകരിക്കുന്നത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു. ക്രിസ്ത്യാനികൾ ഈസാ നബിയെ, യേശുവിനെ ദൈവമായി അംഗീകരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ദീർഘമായ സംവാദമാണിത്. അവസാനം ഇതിന്റെ പര്യവസാനം എന്താണെന്ന് ലോകം കണ്ടതാണ്. ഇത് സംബന്ധമായി ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു തആല ഒന്ന് രണ്ട് സംഭവങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ വിവരിക്കാം. ഒരു സ്ഥലത്ത് ഇതിനെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം ഖാജ ഫരീദ് സാഹിബ് ചാച്ചണാം വാലയെ കുറിച്ച് പരാമർശിക്കുന്നു. ഡെപ്യൂട്ടി അബ്ദുള്ള ആദമിനെ കുറിച്ച് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രവചനം നടത്തിയിരുന്നു. അത് നേരത്തെ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. അതിന്റെ കാലാവധി കഴിയുകയും ആദം മരിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ പൊതുജനങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങി. മിർസ സാഹിബിന്റെ പ്രവചനം കളവായി എന്നവർ പറഞ്ഞു. ഒരിക്കൽ നവാബ് സാഹിബ് ഭാഗൽപൂരിന്റെ ദർബാറിലും ചിലർ ഇത് പറഞ്ഞ് പരിഹസിക്കാൻ തുടങ്ങി, മിർസ സാഹിബിന്റെ പ്രവചനം പുലർന്നിട്ടില്ല എന്ന്. ആദം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ ദർബാറിൽ രാജാ ഗുലാം ഫരീദ് സാഹിബ് ചച്ചടാം വാലയും ഇരിക്കുന്നുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു നവാബ് സാഹിബ്. സംസാരമധ്യേ നവാബ് സാഹിബും പറഞ്ഞു പോയി മിർസ സാഹിബിന്റെ പ്രവചനം പുലർന്നിട്ടില്ല. അപ്പോൾ ഖാജാ ഗുലാം ഫരീദ് സാഹിബ് വളരെ വികാരപതിരിതനായി അദ്ദേഹം വളരെ ആവേശത്തോടുകൂടി പറഞ്ഞു, ആദം ജീവിച്ചിരിക്കുന്നു എന്ന് ആരാണ് പറയുന്നത്? എനിക്ക് അയാളുടെ ശവമാണല്ലോ കാണാൻ കഴിയുന്നത്. അപ്പോൾ നവാസ് സാഹിബ് നിശബ്ദനായി. ഈ സംഭവം വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ചിലർ ബാഹ്യമായി ജീവിച്ചിരിക്കുന്നവരായിരിക്കും എന്നാൽ ശരിക്കും അവർ മരിച്ചവരായിരിക്കും. ചിലർ മരിച്ചവരായി തോന്നും എന്നാൽ ശരിക്കും ജീവിച്ചിരിപ്പുള്ളവരായിരിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ തിരിച്ചവർ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നവരാണ്. എന്നാൽ ബാഹ്യമായി ജീവിച്ചിരിക്കുന്നവർ ആയിരക്കണക്കിന് പേർ ആത്മീയ ദൃഷ്ടിയുള്ളവർക്ക് മരിച്ചവരായി അനുഭവപ്പെടുന്നതാണ്. ആത്മീയ ദൃഷ്ടിയുള്ളവർക്ക് അവർ മരിച്ചവരായി തോന്നുന്നതാണ്. ഏതോ ഒരു ഭക്തവത്സരനെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം ഖബർസ്ഥാനിലാണ് താമസിച്ചിരുന്നത്. ഒരിക്കൽ ആരോ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ജീവനുള്ളവരെ വിട്ട് ഖബർസ്ഥാനിൽ വന്നത് എന്തിനാണ്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് പട്ടണങ്ങളിൽ എല്ലാവരും മരിച്ചവരെ പോലെയാണ് തോന്നുന്നത്, ഇവിടെ ജീവിച്ചിരിക്കുന്നവരെ കാണുന്നു. ആത്മീയ മൃതരെയും ആത്മീയ ജീവനുള്ളവരെയും തിരിച്ചറിയുക എന്നത് എല്ലാവരുടെയും ജോലിയല്ല. ജീവനുള്ളവരെ യഥാർത്ഥ വിശ്വാസികൾ തിരിച്ചറിയാൻ ശ്രമിക്കേണ്ടതാണ്. ആത്മീയ ദൃഷ്ടിയുണ്ടെങ്കിലേ ജീവിച്ചവരും മരിച്ചവരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുകയുള്ളൂ. ഇത് നമ്മളെല്ലാവരും കരസ്ഥമാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതിൽന്ന് ആദമിനെ കുറിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം, ആത്മീയമായി മാത്രമല്ല ഭൗതികമായ മരണവും അയാൾക്ക് വന്നിരുന്ന പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ. അതിലൽപ്പം കാലതാമസം വന്നിരുന്നു. അത് മദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ കാരണം പറയുകയുണ്ടായി. ആദമിന്റെ പ്രവചനത്തെ സംബന്ധിച്ച് അതിർത്ത് മുസ്ലിം മോദ് റളിയല്ലാഹു തആല അൻഹു ഒരു കാര്യം വിവരിക്കുന്നു, വിശ്വാസിയുടെ ജോലി അള്ളാഹുവിൽ തവക്കൽ ചെയ്യുക എന്നതാണ്. അള്ളാഹുവാണ് എല്ലാം ചെയ്യുന്നത്. നമ്മുടെ ജോലി എന്നത് നാം ചെയ്യുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും എല്ലാം അള്ളാഹു പറഞ്ഞതായിരിക്കണം. അതായത് നമ്മൾ ചെയ്യുന്ന ജോലിയും ചിന്തിക്കുന്നതും പറയുന്നതും എല്ലാം അള്ളാഹു പറഞ്ഞതായിരിക്കണം. അതിലത്തെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആദമിനെ കുറിച്ച് പ്രവചനം ചെയ്തപ്പോൾ, പ്രവചനത്തിന്റെ കാലാവധി അവസാനിച്ചപ്പോൾ അതിലത്തെ മുസ്ലിം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്ന് എനിക്ക് 5-6 വയസ്സാണ് ഉണ്ടായിരുന്നത്. അന്നത്തെ ആ രംഗം എനിക്ക് ഓർമ്മയുണ്ട്. കാദിയാനിൽ ബുക്ക് ഡിപ്പോ ഉള്ള സ്ഥലത്തിന്റെ അടുത്ത റൂമിലാണ് വണ്ടി ഉണ്ടായിരുന്നത്. അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. അതിന്റെ പടിഞ്ഞാറ് വശത്തുള്ള റൂമിലാണ് ഖലീഫത്തുൽ മസീഹിൽ അവ്വൽ ആദ്യം ദർസ് നൽകിയിരുന്നത്. ക്ലിനിക്ക് അവിടെയാണ് നടത്തിയിരുന്നത്. അവസാന ദിനങ്ങളിൽ മൗലവി ഖുത്ബുദ്ദീൻ സാഹിബ് മർഹൂം റളിയല്ലാഹു തആല അൻഹും അവിടെ ക്ലിനിക്ക് നടത്തിയിരുന്നു. ഇതിന്റെ അടുത്ത് ഒരു റൂമുണ്ട്, ആ സ്ഥലമാണ് പറയുന്നത്. അവിടെയാണ് പുസ്തകങ്ങൾ വെച്ചിരുന്നത്. അവിടെ അതിലത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പ്രസ്സും ഉണ്ടായിരുന്നു. ഖലീഫ അവ്വൽ ക്ലിനിക്ക് നടത്തിയിരുന്ന റൂമിൽ ജനങ്ങൾ പോക്ക് വരവ് ഉണ്ടായിരുന്നു. അവിടെ പുസ്തകങ്ങൾ വെച്ച് വിതരണം ചെയ്തിരുന്നു. ഏതായാലും ഖലീഫ അവലിന്റെ ചില ശിഷ്യർ അവിടെ താമസിച്ചിരുന്നു. ആ ദിവസങ്ങളിൽ കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ പൊതുവിൽ വരുന്നവർ ഖലീഫ അവലിന്റെ ശിഷ്യരായി മാറും. ഇതായിരുന്നു മദ്രസ. ഖലീഫ അവൽ അവരെ പഠിപ്പിച്ചിരുന്നു. ഇതല്ലാതെ മറ്റൊരു മദ്രസയും ഉണ്ടായിരുന്നില്ല. ശിഷ്യരും അതേപോലെ ജമാഅത്തിന്റെ സേവകരുമായി അവർ മാറി. എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്, എന്റെ പ്രായം വളരെ ചെറുതായിരുന്നു. ആദമിന്റെ പ്രവചനകാലം പൂർത്തിയായപ്പോൾ 1895 തുടക്കകാലത്താണ് എന്ന് തോന്നുന്നു. അന്നേ ഞാൻ 5.5 വയസ്സായിരുന്നു. അന്നത്തെ കാഴ്ച എനിക്ക് എന്റെ മുമ്പിലുണ്ട്. അത് എന്തിനായിരുന്നു എന്ന് എനിക്കപ്പോൾ അറിഞ്ഞിരുന്നില്ല. എന്റെ പ്രായം വളരെ കുറവായിരുന്നു. എന്നാൽ സംഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നത് ആദമിന്റെ പ്രവചന കാലാവധി അവസാനിക്കാൻ അവസാന ദിവസം, അതായത് 15 പൂർത്തിയാവുന്ന ദിവസമായിരുന്നു അത്. അന്ന് ജനങ്ങൾ കരഞ്ഞു കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയായിരുന്നു, അള്ളാഹുവേ ആദം മരിക്കട്ടെ. ഇത് അസറിനും മഗ്രിബിനും ഇടയിലുള്ള സമയത്തെ സംഭവമാണ്. നമസ്കാര സമയമായി. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമസ്കരിപ്പിച്ചു. നമസ്കാരത്തിന് ശേഷം സദസ്സിലിരുന്നു. ചെറുപ്രായം കാരണത്താൽ അക്കാലത്ത് ഞാൻ അവിടെ സദസ്സിൽ ഇരിക്കാറുണ്ടായിരുന്നില്ല. ചിലപ്പോഴൊക്കെ ഇരിക്കുകയും ചെയ്യുമായിരുന്നു. അന്ന് ഞാനും സദസ്സിൽ ഇരുന്നു. അന്ന് ജനങ്ങൾ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിരുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ഈ പ്രവർത്തനത്തിൽ അനിഷ്ടം പ്രകടിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിനേക്കാളും ഏതെങ്കിലും മനുഷ്യന് അവന്റെ വചനത്തെ പൂർത്തിയാക്കാൻ താല്പര്യമുണ്ടാകുമോ? അള്ളാഹു ഇങ്ങനെ നടക്കും എന്ന് പറഞ്ഞിരിക്കെ അത് സംഭവിക്കും എന്ന് നാം അടിയുറച്ച് വിശ്വസിക്കേണ്ടതാണ്. നാം അള്ളാഹുവിന്റെ വാക്കുകളെ തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ആരെയും ആശ്രയിക്കുന്നവനല്ല. നാം തെറ്റായി മനസ്സിലാക്കിയതനുസരിച്ച് വിധി കൽപ്പിക്കാൻ അള്ളാഹു നിർബന്ധിതനൊന്നുമല്ല. നമ്മൾ വല്ലതും തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് തന്നെ വിധിക്കാൻ അള്ളാഹു നമ്മുടെ കൽപ്പനയ്ക്ക് വിധേയനല്ലല്ലോ. നമ്മുടെ ജോലി ഇത്രമാത്രമാണ്. ഒരാളെ നാം സത്യസന്ധനാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുക. ചുരുക്കത്തിൽ, വിശ്വാസിയുടെ ജോലി എന്നാൽ അള്ളാഹുവിൽ തവക്കൽ ചെയ്യുക എന്നതാണ്. അള്ളാഹുവിന്റെ വാക്കുകൾ എന്തായാലും പൂർത്തിയാകാൻ തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞതുപോലെ വളരെ വ്യക്തമായ രീതിയിൽ ഈ പ്രവചനം പൂർത്തിയാവുകയുണ്ടായി. അബ്ദുള്ള ആദമിന്റെ പിന്തിരിയൽ കാരണം താൽക്കാലികമായി അതിൽ കാലാവധി നീട്ടപ്പെട്ടിരുന്നു. അവസാനം അള്ളാഹുവിന്റെ പിടിയിൽ അയാൾ വരികയുണ്ടായി. ഇത് സംബന്ധമായി ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പല സ്ഥലത്തും പരാമർശിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് സ്ഥലത്തെ കാര്യം പറയാം. ആദമിന്റെ പ്രവചനത്തെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറയുന്നു, നമ്മുടെ ജമാഅത്തിലുള്ളവർ ഈ മസലകളും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ ജമാഅത്തിലുള്ളവർ ചില മസലകൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. ആദമിന്റെ മടക്കത്തെ കുറിച്ച് ഓർക്കുക. പ്രവചനം കേട്ടുടനെ അയാൾ തന്റെ നാവ് വെളിയിലിടുകയും ചെവികളിൽ കൈകൊണ്ട് പിടിക്കുകയും ചെയ്തു. വിറകൊള്ളുകയും മുഖം വിവരണമാകുകയും ചെയ്തു. ഒരു വലിയ ജനാവലിയുടെ മുമ്പാകെ അദ്ദേഹത്തിന്റെ ഈ മടക്കം ഉണ്ടായി. പിന്നീട് അയാൾ ഭയചകിതനായി കാണപ്പെട്ടു. പട്ടണങ്ങൾ മാറി മാറി ഓടി നടന്നു. എതിർപ്പെല്ലാം ഉപേക്ഷിച്ചു. ഇസ്ലാമിനെതിരിൽ ഒന്നും പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല. എന്നാൽ സത്യം ചെയ്യുന്നതിന് സമ്മാനം പ്രഖ്യാപിച്ചുകൊണ്ട് വിളിച്ചപ്പോൾ സത്യം ചെയ്യാൻ അയാൾ വന്നില്ല. സത്യസാക്ഷ്യം മറച്ചുവെച്ചതിനുള്ള ശിക്ഷയായിട്ട് അയാളെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ അവസാനം നശിപ്പിക്കപ്പെടുകയുണ്ടായി. സത്യസാക്ഷ്യം മറച്ചുവെച്ചതിന്റെ കാരണത്താൽ അദ്ദേഹം വേഗം മരിക്കുകയുണ്ടായി. നീതിബോധമുള്ള ക്രിസ്ത്യാനികളുടെ മുമ്പാകെ ഇത് വിവരിച്ചാൽ അവരും ഇത് അംഗീകരിക്കുന്നതാണ്. ചുരുക്കത്തിൽ, ഈ രീതിയിൽ വിഷയം മനസ്സിലാക്കി വെക്കുക എന്നത് നിർബന്ധമാണ്. പുസ്തകങ്ങൾ നോക്കേണ്ടതും അനിവാര്യമാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുസ്തകങ്ങൾ വായിച്ചാലാണ് ഈ കാര്യങ്ങൾ മനസ്സിലാകുക. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, ഈ പ്രവചനത്തിൽ ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു. അയാൾ ഭയപ്പെട്ടുകൊണ്ട് പട്ടണങ്ങൾ തോറും സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ദൈവമായ മസീഹിൽ അയാൾക്ക് ദൃഢവിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ എത്രമാത്രം ഭയപ്പെടേണ്ട കാര്യമെന്തുണ്ടായിരുന്നു. എന്നാൽ സത്യം അയാൾ മറച്ചുവെക്കുകയും ഒരു ലോകത്തെ തന്നെ വഴികളിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ, കാരണം സത്യത്തെ മറച്ചുവെക്കുക എന്നത് ചിലർക്ക് സത്യം മനസ്സിലാക്കുന്ന വഴിയിൽ വലിയ പാറക്കല്ലായി നിന്നേക്കാം. അള്ളാഹു തന്റെ സത്യവാഗ്ദാന പ്രകാരം നമ്മുടെ അവസാന വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ 7 തന്നെ അയാളെ ലോകത്ത് നിന്ന് എടുത്തു കളഞ്ഞു. ഏതൊരു മരണത്തിനെ ഓർത്ത് ഭയന്ന് ഓടി നടന്നു, അത് അയാളെ പിടികൂടി. ആദമിന്റെ കാര്യത്തിൽ ജനങ്ങൾക്ക് എന്താണ് പ്രയാസം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. വ്യക്തമായ തെളിവുകൾ ഇതിനോടൊപ്പമുണ്ട് എന്നിട്ട് നിഷേധിക്കുകയാണ്. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി കുറ്റവാളിയെ വധശിക്ഷയ്ക്ക് പോലും വിധിക്കാറുണ്ട്. ചുരുക്കത്തിൽ ആദമിന്റേത് വലിയൊരടയാളമായിരുന്നു. ബറാഹിനെ അഹമ്മദിയായി ഇതിനെക്കുറിച്ച് വ്യക്തമായ സൂചന ഉള്ളതാണ്. അത് പുലരുകയുണ്ടായി. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ഇതിനെ പരാമർശിച്ചുകൊണ്ട് സ്ഥലത്ത് പറയുകയാണ് പ്രവചനത്തെ സംബന്ധിച്ച്. അവിടെ എഴുതിയിരുന്നത് സത്യത്തിലേക്ക് മടങ്ങുന്നില്ലെങ്കിൽ എന്നാണ് എഴുതിയത്. മുസ്ലിം ആയാൽ എന്ന നിബന്ധന അവിടെ ഉണ്ടായിരുന്നില്ല. അയാൾ മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദജ്ജാൽ എന്ന് എഴുതിയിരുന്നു. പ്രവചനത്തിന് കാരണം ഇതായിരുന്നു. എന്നാൽ ഞാൻ പ്രവചനം കേൾപ്പിച്ചപ്പോൾ കൈകൊണ്ട് ചെവികൾ പിടിച്ച് ഉടനെ തന്നെ തൗബ തൗബ എന്ന് പറയുകയുണ്ടായി. ഞാൻ ദജ്ജാൽ എന്ന് പറഞ്ഞില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ജനങ്ങൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ക്രിസ്ത്യാനിയാവുകയോ ബിംബാരാധകനാവുകയോ ചെയ്യുന്നത് കൊണ്ട് ലോകത്ത് ശിക്ഷ ലഭിക്കാറില്ല. ക്രിസ്ത്യാനിയാവുകയോ ബിംബാരാധകനാവുകയോ എന്നുള്ള ആ തെറ്റുകൊണ്ട് ഈ ലോകത്ത് അവർക്ക് ശിക്ഷ നൽകാറില്ല. അങ്ങനെയുള്ള ശിക്ഷക്ക് ഖിയാമത്താണ് നിശ്ചയിച്ചിരിക്കുന്നത്. ശിക്ഷ എപ്പോഴും വരുന്നത് അഹങ്കാരം കാരണത്താലാണ്. അബൂജഹൽ പോലെയുള്ളവർ അക്രമം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ശിക്ഷ ഇവിടെ ലഭിക്കുമായിരുന്നില്ല. തെറ്റായ വിശ്വാസം സ്വീകരിച്ചു എന്നതിനാൽ ഇവിടെ ശിക്ഷ വരില്ല. എപ്പോഴും അഹങ്കാരവും ഗർവവും അധികരിക്കുമ്പോഴാണ് പ്രവചനം ചെയ്യപ്പെടാറ്, ശിക്ഷ വരാറ്. മനുഷ്യൻ എത്ര വലിയ ബിംബാരാധകനായാലും മനുഷ്യപൂജകനായാലും അവർ ഉപദ്രവകാരികളാകുന്നില്ലെങ്കിൽ ശിക്ഷ ഇവിടെ വരില്ല. ഈ കാര്യത്തിന് ഇവിടെ തന്നെ ശിക്ഷ വരികയാണെങ്കിൽ ഖിയാമത്തിന് പിന്നെ എന്താണ് ലഭിക്കുക? കാഫിറുകൾക്ക് യഥാർത്ഥ തടവറ ഖിയാമത്താണ്. അവിടെയാണ് തീരുമാനം ഉണ്ടാവുക. അപ്പോൾ ചോദ്യം ഉന്നയിക്കപ്പെടും, ഈ ലോകത്ത് പിന്നെ എന്തിനാണ് ശിക്ഷ നൽകുന്നത്? അതിന് വിവിധ മറുപടികൾ നൽകുകയുണ്ടായതിന്റെ യഥാർത്ഥ മറുപടി ഇതാണ്. ലോകത്ത് ശിക്ഷ വരുന്നത് അഹങ്കാരവും അക്രമവും കാരണത്താലാണ്. ക്രിസ്ത്യൻ മിഷണറിമാർ സംവാദ സമയത്ത് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിന്ദിക്കാനായി ഒരു തന്ത്രം മെനഞ്ഞു. ജനങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹത്തെ നിന്ദനാക്കി കാണിക്കാനായി അവർ പദ്ധതി ആസൂത്രണം ചെയ്യുകയുണ്ടായി. എന്നാൽ അള്ളാഹു അവരുടെ ശർ അവരിലേക്ക് തന്നെ തിരിച്ചടിച്ചു. അവരിൽ അസ്വസ്ഥത വ്യാപിച്ചു. കണ്ടുനിന്നവർ പറയുന്നു, അവരുടെ വെപ്രാളം കാണേണ്ടത് തന്നെയായിരുന്നു. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിൽ നിന്നും ഹദ്രത്ത് മുസ്ലിമോ റളിയല്ലാഹു തആല ഒരു കാര്യം പറയുന്നു. അത് ഖലീഫ അവ്വൽ പറയാറുണ്ടായിരുന്നു. മുസ്ലിമോ പറയുന്നു, ഞാൻ അന്ന് ചെറിയ കുട്ടിയായിരുന്നു. ആദമിന്റെ സംവാദത്തിൽ ഞാൻ കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു. ആദ്യം ഞാൻ അന്തം വിട്ടു നിന്നുപോയി. ഞങ്ങളുടെ ബുദ്ധി ആകാശത്തേക്ക് പറന്നുപോയി. ക്രിസ്ത്യാനികൾ സംവാദത്തിൽ പരാജയ പെടുന്നതായി കാണുകയും അവരുടെ ഒരു അടവും ഫലപ്രദമാകാതിരിക്കുകയും ചെയ്തപ്പോൾ ചില മുസ്ലിങ്ങളെയും തങ്ങളോടൊപ്പം കൂട്ടി അവർ പരിഹസിക്കാനായി ഒരു തന്ത്രം മെനഞ്ഞു. ചില അന്ധരെയും ബദിരരെയും മുടന്തരെയും മറ്റും അവർ ക്ഷണിച്ചു വരുത്തി. അവരെ സംവാദത്തിന് മുമ്പ് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തി. അതിനകത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആഗതരായപ്പോൾ ഉടനെ അവർ അന്ധരെയും ബദിരരെയും മുടന്തരെയും അദ്ദേഹത്തിന് മുമ്പിൽ സമർപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, കുറെ സംവാദം നടത്തി തീരുമാനമൊന്നും ആയില്ല. താങ്കൾ പറയുന്നത് താങ്കൾ മസീഹ് നാസിരിയുടെ സദൃശ്യനാണെന്നാണ്. മസീഹ് നാസിരി അന്ധർക്ക് കാഴ്ച നൽകിയിരുന്നു, ബദിരർക്ക് കേൾവി നൽകിയിരുന്നു, മുടന്തരുടെ മുടന്ത് മാറ്റിയിരുന്നു. താങ്കളെ പ്രയാസപ്പെടുത്താതിരിക്കാൻ ഇപ്പോൾ കുറച്ച് അന്ധരെയും മുടന്തരെയും ബദിരരെയും ഇതാ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. താങ്കൾ ശരിയായ മസീഹാണെങ്കിൽ, മസീഹിന്റെ സദൃശ്യനാണെങ്കിൽ ഇവരെ ശരിപ്പെടുത്തുക. ഖലീഫ അവ്വൽ റളിയല്ലാഹു പറയുന്നു, അവരുടെ ഈ കാര്യം കേട്ടപ്പോൾ ഞങ്ങൾ നിരാശരായി, വളരെ അസ്വസ്ഥരായി. ഇത് വെറുതെയാണെന്ന കാര്യം ഞങ്ങൾക്കറിയാമായിരുന്നു. എന്നാൽ ഇന്ന് ഇവർക്ക് പരിഹസിക്കാനുള്ള ഒരവസരം ലഭിച്ചല്ലോ എന്നോർത്താണ് സങ്കടപ്പെട്ടിരുന്നത്. എന്നാൽ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് അനിഷ്ടമോ വെപ്രാളമോ ഒന്നും കണ്ടില്ല. അവർ കാര്യങ്ങൾ പറഞ്ഞ് മതിയാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, മസീഹുലസ്ലാത്തുസ്ലം പറഞ്ഞു, പാദ്രി സാഹിബ് ഞാൻ ഏതൊരു മസീഹിന്റെ സദൃശ്യനാണെന്നാണോ വാദിക്കുന്നത്? ഇസ്ലാമിന്റെ അധ്യാപനമനുസരിച്ച് അദ്ദേഹം ഈ രീതിയിലുള്ള അന്ധരെയോ ബധിരരെയോ മുടന്തരെയോ ശരിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നിങ്ങളുടെ വിശ്വാസം ഇതാണ്, അതായത് മസീഹ് ബാഹ്യമായി അന്ധരെയും മുടന്തരെയും ബധിരരെയും സുഖപ്പെടുത്തിയിരുന്നു എന്നാണ്. താങ്കളുടെ ഗ്രന്ഥത്തിൽ മറ്റൊന്ന് എഴുതിയിട്ടുള്ളത് നിങ്ങളിൽ ബൈബിളിലുള്ളതാണ്, നിങ്ങളിൽ ഒരു അണുമണി തൂക്കം വിശ്വാസമുണ്ടെങ്കിൽ പർവ്വതങ്ങളോട് നിങ്ങൾ ചലിക്കാൻ പറഞ്ഞാൽ അത് ചലിക്കുന്നതാണ്. മസീഹ് കാണിക്കുന്ന എല്ലാ അടയാളങ്ങളും നിങ്ങൾക്കും കാണിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ചോദ്യം എന്നോടായിരുന്നില്ല ചോദിക്കേണ്ടത്. എന്റെ യജമാനൻ ഹദ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കാണിച്ച മുജിസത്താണ് എന്നോട് ചോദിക്കേണ്ടത്. അതാണ് ഞാൻ കാണിക്കുക. അത് ചോദിച്ചാൽ ഞാൻ കാണിക്കും. ഇനി ഇങ്ങനെയുള്ള മുജിസത്തുകളാണെങ്കിൽ നിങ്ങളുടെ ഗ്രന്ഥം പറയുന്നത് ഒരു കടുകുമണി തൂക്കം വിശ്വാസമുള്ള ഓരോ ക്രിസ്ത്യാനിക്കും മസീഹ് കാണിച്ചതുപോലുള്ള അടയാളം കാണിക്കാൻ കഴിയും എന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ പ്രയാസങ്ങളിൽ നിന്നെല്ലാം രക്ഷിച്ചുകൊണ്ട് ഇവരെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഈ അന്ധരെയും ബധിരരെയും മുണന്തരെയും ഇവിടെ കൊണ്ടുവന്നു, ഇവിടെ അവരുണ്ട്. നിങ്ങളിൽ ഒരു കടുകുമണി തൂക്കം വിശ്വാസമുണ്ടെങ്കിൽ ഇവരെ ശരിപ്പെടുത്തി കാണിക്കുക പറയുന്നു. ഈ മറുപടി കേട്ടപ്പോൾ പാതിരിമാർ വെപ്രാളപ്പെട്ട് ഓടാൻ തുടങ്ങി. വലിയ വലിയ പാതിരിമാർ മുടന്തന്മാരെയും ഭദ്രന്മാരെയും അന്ധന്മാരെയും വലിച്ചു വലിച്ച് സ്റ്റേജിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയി. അള്ളാഹുവിന്റെ വരിട്ടരെ എപ്പോഴും ആദരവ് നൽകുന്നു. ശത്രുവിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അള്ളാഹു അവർക്ക് മറുപടിയും പഠിപ്പിച്ചു കൊടുക്കുന്നു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. പിന്നീട് അയാൾ മുർത്തദായി. അദ്ദേഹത്തെ കുറിച്ച് ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ലുധിയാനയിൽ മീർ അബ്ബാസ് അലി സാഹിബ് എന്ന ഒരാളുണ്ടായിരുന്നു. ഹദ്രത്ത് സാഹിബിന് വലിയ വിശ്വാസമായിരുന്നു അദ്ദേഹത്തിന്. എന്തുമാത്രമെന്നാൽ അന്നത്തെ അവസ്ഥയിൽ അനുസരിച്ച് ഹദ്രത്ത് സാഹിബിന് അദ്ദേഹത്തെ കുറിച്ച് ഇൽഹാമുണ്ടായി. ലുധിയാനയിൽ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമും മുഹമ്മദ് ഹുസൈൻ ബട്ടാലവിയും തമ്മിൽ സംവാദം നടന്നപ്പോൾ മീർ അബ്ബാസ് അലി ഹദ്രത്ത് സാഹിബിന്റെ സന്ദേശവുമായി പോയി. മുഹമ്മദ് ഹുസൈനും സാഹിബും മറ്റു മൗലവിമാരും വളരെ ആദരവോടെ അയാളുടെ കൈപിടിച്ച് മുത്തി പറഞ്ഞു, താങ്കൾ പ്രവാചക കുടുംബത്തിലെ ആളാണ്, താങ്കളെ വേണമെങ്കിൽ ഞങ്ങൾ ബയ്യത്ത് ചെയ്യും. ഈ മുഗൾ വംശജൻ എവിടെ നിന്നാണ് വന്നത്? ദൈവത്തിൽ നിന്നും വല്ലവരും വരണമെങ്കിൽ സദാത്യങ്ങളിൽ നിന്നല്ലേ വരേണ്ടത്? പിന്നീട് സൂഫിസത്തെ കുറിച്ചും സൂഫികളെ കുറിച്ചും അവർ സംസാരിച്ചു. മിർസ സാഹിബിന് സൂഫികളോട് വലിയ ആദരവായിരുന്നു. പല കഥകളും മൗലവിമാർ പറഞ്ഞുകൊണ്ട് പറഞ്ഞു, സൂഫികൾ ഇങ്ങനെയുള്ള അത്ഭുതങ്ങളല്ലേ കാണിച്ചിരുന്നത്? വിവിധ സംഭവങ്ങൾ അവരിച്ചുകൊണ്ട് പറഞ്ഞു, മിർസ സാഹിബ് വല്ലതുമാണെങ്കിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കട്ടെ, ഇന്ന് തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കാം. പാമ്പിനെ പിടിച്ച് കാണിക്കട്ടെ, ഇതേപോലുള്ള മറ്റു വല്ലതും കാണിക്കട്ടെ. അബ്ബാസ് അലിയുടെ മനസ്സിൽ ഈ കാര്യം കൊണ്ടു. ഹദ്റത്ത് സാഹിബിന്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, ഹുസൂർ വല്ല കറാമത്തും കാണിക്കുകയാണെങ്കിൽ എല്ലാ മൗലവിമാരും അംഗീകരിക്കുന്നതാണ്. ഹദ്റത്ത് സാഹിബ് പറഞ്ഞിരുന്നു, കറാമത്ത് എന്ന വാക്ക് മീർ സാഹിബ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മൗലവിമാർ അവരുടെ വലയിൽ മീർ സാഹിബിനെ കുടുക്കിയിട്ടുണ്ട് എന്ന്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. എന്നാൽ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. ഇതിന്റെ കാരണത്താൽ വിശ്വാസം നഷ്ടപ്പെടുകയുണ്ടായി. അങ്ങനെ മുമ്പുള്ള വിശ്വാസം ആത്മാർത്ഥം എല്ലാം ഇല്ലാതായി. ഇത് സംഭവത്തെ വിവരിച്ചുകൊണ്ട് പറയുന്നു, ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് മീർ അബ്ബാസ് അലിയെ കുറിച്ച് അന്നത്തെ സാഹചര്യത്തിൽ ഒരറിവ് അള്ളാഹു നൽകിയിരുന്നു. അദ്ദേഹത്തിന് ഇൽഹാമുണ്ടായിരുന്നു. അദ്ദേഹം നല്ലവനാണ്. അദ്ദേഹത്തെ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അയാളുടെ പര്യവസനത്തെ കുറിച്ച് അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു കാലത്ത് മുർത്തദാകുമെന്ന് അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നില്ല. അള്ളാഹു പിന്നീട് ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവ് നൽകി. ചുരുക്കത്തിൽ മനുഷ്യന്റെ അറിവ് പരിമിതമാണ്. അള്ളാഹുവിന്റെ അറിവാണ് സമ്പൂർണമായിട്ടുള്ളത്. ആർക്കും അള്ളാഹുവിന്റെ അറിവിനെ വലയം ചെയ്യാനാവുന്നതല്ല. അള്ളാഹു പറയുന്ന അത്രമാത്രമേ പ്രവാചകന്മാർക്ക് പോലും അറിവുണ്ടാവുകയുള്ളൂ. മീർ സാഹിബിനെ കുറിച്ച് മറ്റൊരു കാര്യം, ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അദ്ദേഹത്തെ കുറിച്ച് ഇൽഹാം ഉണ്ടായിരുന്നു, അദ്ദേഹത്തോട് വലിയ വിശ്വാസമായിരുന്നു. ആദ്യം ഒരിക്കൽ ഇൽഹാം ഉണ്ടായി, അദ്ദേഹത്തിന്റെ ആത്മീയ കഴിവുകളെ പ്രശംസിക്കുകയുണ്ടായി. അതിൽ പിന്നീട് അദ്ദേഹം മുർത്തദ്ദായി. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ ചിലർ ആക്ഷേപിക്കുകയുണ്ടായി, ഇൽഹാമിൽ അയാളെ കുറിച്ച് പ്രശംസകൾ ഉണ്ടല്ലോ, പിന്നീട് എങ്ങനെയാണ് അദ്ദേഹം മുർത്തദ്ദായത്? പറഞ്ഞു, ഇൽഹാമിൽ അദ്ദേഹത്തെ പ്രശംസിച്ചിട്ടുണ്ട് എന്ന് ശരി തന്നെയാണ്. അള്ളാഹുവിന്റെ വചനം പറഞ്ഞത് അദ്ദേഹത്തിന് ആത്മീയമായ ഉന്നത കഴിവുകളുണ്ടെന്നാണ്. എന്നാൽ ആ കഴിവുകളെ അവിഹിത മാർഗത്തിൽ അദ്ദേഹം ഉപയോഗിച്ചപ്പോൾ അഹങ്കാരവും പൊങ്ങച്ചവും അദ്ദേഹത്തിൽ വന്നപ്പോൾ അള്ളാഹുവിന്റെ കോപം അദ്ദേഹത്തിൽ ഇറങ്ങി. അങ്ങനെ അദ്ദേഹം മുർത്തദ്ദായി. ഹദ്രത്ത് മുസ്ലിം റളിയല്ലാഹു തആല പറയുന്നു, സൂറ ഫാത്തിഹയുടെ ദുആയിലും നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം ഇതാണ്. അതായത്, കാപട്യവും കുഫറും ഇത് മനുഷ്യന്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. ഈ രണ്ട് രോഗവും അനുഗ്രഹം കരസ്ഥമാക്കിയവരിൽ ഉൾപ്പെട്ടതിനു ശേഷമാണ് മനുഷ്യനെ ആക്രമിക്കുക. അതിൽ ഉൾപ്പെട്ടതിന് ശേഷമാണ് ഇത് ആക്രമിക്കുക. അതിനുള്ള തെളിവ് ഇതാണ്, യഹൂദികളെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചും സൂറ ഫാത്തിഹയിൽ പരാമർശമുണ്ട്. അത് അവർക്ക് അനുഗ്രഹം ലഭിച്ചതിന് ശേഷമാണ് ഈ അവസ്ഥ ഉണ്ടായത്. അനുഗ്രഹം കരസ്ഥമാക്കിയവർ തങ്ങളുടെ സ്ഥാനത്തെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അഹങ്കാരം കാരണം അവർ കോപിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നതാണ്, അതല്ലെങ്കിൽ വഴിവിഴച്ചവരിൽ ഉൾപ്പെടുന്നതാണ്. അതിനാൽ ഈ ഒരു കാര്യം എപ്പോഴും ഓർമ്മ വെക്കേണ്ടതാണ്. സൂറ ഫാത്തിഹയിൽ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ എപ്പോഴും ഈ ദുആ ഓർക്കുക, അള്ളാഹു നമ്മെ എപ്പോഴും അനുഗ്രഹിച്ചവരിൽ ഉൾപ്പെടുത്തി നിർത്തട്ടെ, അതിന്റെ ദൂഷ്യഫലങ്ങൾ ഒരിക്കലും പ്രകടമാകാതിരിക്കട്ടെ. ബാഹ്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഭക്തി വിധി എഴുതാൻ പറ്റില്ല എന്നതിനെ കുറിച്ച് പറയുന്നു. ബാഹ്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഭക്തി അളന്നാൽ ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരെയും നഅൂദുബില്ല കള്ളന്മാരാണെന്ന് പറയേണ്ടി വരും. അവരെ നേരിട്ടവരെല്ലാം പണ്ഡിതരായിരുന്നില്ലേ? പ്രവാചകന്മാരെ എതിർത്തവരെല്ലാം വലിയ പണ്ഡിതന്മാരായിരുന്നു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇവരല്ലേ എതിർത്തത്? അവർ തങ്ങളെ ഭൗതിക അറിവിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളെ വലിയ ആലിമ്യങ്ങളായി കരുതിയിരുന്നു. മൗലവി മുഹമ്മദ് ഹുസൈൻ പട്ടാലവി വളരെ മോശമായ രീതിയിൽ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ മുൻഷി ഗുലാം അഹമ്മദ് എന്നാണ് എഴുതിയിരുന്നത്. അതായത്, അദ്ദേഹം മുൻഷി ഒരു ക്ലർക്ക് മാത്രമാണ് എന്ന് കാണിക്കാനാണ്. രണ്ട് നാല് വരികൾ മാത്രമേ എഴുതാൻ കഴിയുകയുള്ളൂ, വലിയ പണ്ഡിതനല്ല. ഞാൻ അയാളെ മുൻഷി എന്ന് എഴുതി എന്നതിൽ അയാൾ വളരെയധികം സന്തോഷിച്ചിരുന്നു. പറയുന്നു, എനിക്ക് ചെറു പ്രായമായിരുന്നു. സയ്യിദ് മുഹമ്മദ് ഹസൻ സാഹിബ് ഏതൊരു സദസ്സിൽ വിവരിച്ചു, മൗലവി മുഹമ്മദ് ഹുസൈൻ സാഹിബ് എന്നെ കുറിച്ച് മൗലവി എന്നെഴുതി. എന്നാൽ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് എഴുതിയത് മുൻഷി എന്നാണ്. മുസ്ലിമത് പറയുന്നു, ചെറുപ്പത്തിലും മൗലവി സാഹിബിന്റെ ആ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തിനാണ് അദ്ദേഹം അങ്ങനെ ആ സദസ്സിൽ പറഞ്ഞത്? ഇപ്പോഴും എനിക്ക് ഇഷ്ടമില്ല. ഏതായിരുന്നാലും വിശ്വാസികൾ വാക്കുകൾ പറയുമ്പോൾ നല്ല വാക്കുകൾ പറയണം, എല്ലാം വിവരിക്കേണ്ട കാര്യവുമില്ല. സത്യത്തെക്കുറിച്ച് നമ്മൾ സംഭവം കേൾക്കുന്നതാണ്. ഹദ്രത്ത് മുസ്ലിം മൗദിന്റെ നാവിലൂടെ നമുക്കത് കേൾക്കാം. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു സംഭവമാണ്. ഒരു പാർസൽ കവറിൽ ഒരു കത്തുകൂടി വെക്കുകയുണ്ടായി. ഇങ്ങനെ വെക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് അറിയുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അതിൽ കേസ് കൊടുത്തു. അതിന്റെ നടത്തിപ്പിനായി ഒരു പ്രത്യേക ഓഫീസറെ നിയമിച്ചു. എങ്ങനെയെങ്കിലും ശിക്ഷ മേടിച്ചു കൊടുക്കണം എന്ന വാശിയിലായിരുന്നു അവർ. മറ്റുള്ളവർ ഇതുകൊണ്ട് പാഠം പഠിക്കട്ടെ. അതിലത്ത് സാഹിബിന്റെ വക്കീൽ പറഞ്ഞു, ഈ കാര്യം വളരെ എളുപ്പമാണ്, സാക്ഷികളുടെ മുമ്പാകെ അല്ലല്ലോ താങ്കളുടെ പാക്കറ്റ് തുറന്നത്, ഞാൻ കത്ത് വേറെയാണ് അയച്ചത് എന്ന് പറഞ്ഞാൽ മതി, എന്നിട്ട് പാക്കറ്റിൽ ഇട്ടു എന്ന് പറയുകയാണ് എന്ന് പറയുക. ഉസുർ പറഞ്ഞു, ഇത് കളവല്ലേ? വക്കീൽ പറഞ്ഞു, ഇതല്ലാതെ രക്ഷപ്പെടാൻ മറ്റു മാർഗമില്ല. അദ്ദേഹം പറഞ്ഞു, എന്തു തന്നെ ആയാലും ഞാൻ കളവ് പറയില്ല. കോടതി അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ പാക്കറ്റിൽ കത്തിട്ടിരുന്നോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെയാണ് കത്തിട്ടത്, എന്നാൽ പോസ്റ്റൽ നിയമം എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ മറുപക്ഷി വളരെ സുദീർഘമായ ഒരു പ്രസംഗം നടത്തി പറഞ്ഞു, ഇദ്ദേഹത്തിന് എന്തു തന്നെയായാലും ശിക്ഷ നൽകേണ്ടതാണ്, മറ്റുള്ളവർക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ. അദർ സാഹിബ് പറയുന്നു, പ്രസംഗം ഇംഗ്ലീഷിലായിരുന്നു, അതുകൊണ്ട് മറ്റൊന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ജഡ്ജ് ഇടക്കിടക്ക് നോ നോ എന്ന് പറയും, അതാണ് എനിക്ക് മനസ്സിലായത്. പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ ജഡ്ജ് പറഞ്ഞു, കുറ്റവിമുക്തൻ, ഇദ്ദേഹം സത്യം തുറന്നു പറഞ്ഞതിനാൽ ഞാൻ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നു. ഈ സംഭവം നമ്മൾ പലപ്പോഴും കേട്ടതാണ്, ഞാനും പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ കേട്ട് അതിൽ നിന്നും ആനന്ദം കൈക്കൊള്ളും. എന്നാൽ സത്യം പാലിക്കേണ്ട ഒരു ചെറിയ ഉദാഹരണമാണിതെന്ന് മനസ്സിലാക്കുക. തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സത്യത്തിന്റെ നിലവാരത്തിൽ നിന്നും താഴെ ഇറങ്ങുന്നവർ ഒരാത്മാ പരിശോധന നടത്തേണ്ടതാണ്. ഈ നാടുകളിൽ സർക്കാർ ആനുകൂല്യങ്ങൾ കൈവശപ്പെടുത്താൻ, അസൈലം കരസ്ഥമാക്കാൻ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് പണം നേടിയെടുക്കാൻ തെറ്റായ മാർഗങ്ങൾ അവലംബിക്കുന്നു. ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്ന അഹമ്മദികൾ ചിന്തിക്കേണ്ടതാണ്, ഭൌതികമായ ആനുകൂല്യങ്ങൾ തെറ്റായ മാർഗത്തിലൂടെ കൈക്കലാക്കുക എന്നത് അഹമ്മദിക്ക് ചേർന്നതല്ല. കൂടോത്രം ചെയ്യുന്നതിനെ സംബന്ധിച്ച് പറയുന്നു, ചിലർ ഇത് ചെയ്യാറുണ്ട്, എഴുതുന്നു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എപ്പോഴും ഹദ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പറയാറുള്ളത്, ഹദ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കാര്യം ഗ്രഹിക്കാനുള്ള കഴിവ് മറ്റു സഹാബാക്കളെ അപേക്ഷിച്ച് വളരെ കുറവായിരുന്നു. മലിമാർ ഈ വിഷയം എടുത്തു ഒച്ചപ്പാടുണ്ടാക്കി ആക്ഷേപിച്ചു. എന്നാൽ ശരിയായ കാര്യം ശരി തന്നെയാണ്. ക്രിസ്ത്യാനികൾ ഇസ്ലാമിനെതിരിൽ ഉപയോഗിക്കുന്ന ഹദീസുകളെല്ലാം ഹദ്രത്ത് അബൂ ഹുറൈറ റിവായത്ത് ചെയ്ത ഹദീസുകളാണ്. അതിനുള്ള കാരണം, അദ്ദേഹം സന്ദർഭവും അവസരവും ഒന്നും പരിഗണിക്കാതെയാണ് നിവേദനം ചെയ്യാറ്. സംസാരിക്കുന്ന കാര്യങ്ങൾ പൂർണമായും ഉൾക്കൊള്ളാതെ അത് കേട്ട് അത്രയും എത്തിക്കുക എന്നാണ് അദ്ദേഹം ചെയ്തത്. മറ്റു സഹാബാക്കൾ സന്ദർഭവും സാഹചര്യവുമെല്ലാം നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമാണ് ഹദീസ് പറയാറ്. ഇതേപോലെ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിലും റിവായത്തുകൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയാത്ത പലരിൽ നിന്നും വിവരിക്കപ്പെടുന്നുണ്ട്. അത് കാരണം നമ്മുടെ മുമ്പാകെ ആക്ഷേപിക്കപ്പെടുന്ന റിവായത്തുകളും പ്രസിദ്ധീകരിക്കപ്പെടുന്നു. ഒരിക്കൽ ഒരു നിവേദനം ഇപ്രകാരം പ്രസിദ്ധീകരിക്കുകയുണ്ടായി, ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആഥമിന്റെ പ്രവചന കാലാവധിക്ക് ഒരു ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ ചിലരോട് പറഞ്ഞു, ഇത്ര കടലയെടുത്ത് ഇന്ന സൂറ എത്ര പ്രാവശ്യം ഓതി അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുവരിക. അങ്ങനെ ഖുർആൻ ഓതി കടലമണി കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം അത് കാദ്യാന്ന് പുറത്തു കൊണ്ടുപോയി ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ട് എന്നിട്ട് പെട്ടെന്ന് മുഖം തിരിച്ചുവന്നു. ഹദ്രത്ത് മുസ്ലിം റളിയല്ലാഹു തആല എന്ന് പറയുന്നു, എന്റെ മുമ്പിൽ ഈ ആക്ഷേപം ഉന്നയിക്കപ്പെട്ടപ്പോൾ ഞാൻ ഈ റിവായത്ത് പറഞ്ഞവരോട് ചോദിച്ചു, എന്തിനാണ് ഈ നിവേദനം എഴുതിയത്? ഇത് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വ്യക്തമായ പ്രവർത്തനത്തിന് ഘടകവിരുദ്ധമാണല്ലോ. അതിന്റെ അർത്ഥം, ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമും കൂടോത്രം പോലുള്ളത് ചെയ്തിരുന്നു എന്നല്ലേ? എന്നാൽ ഈ സംഭവം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ കാര്യം ഇതാണ്, ഒരാൾ ഇങ്ങനെയുള്ള ഒരു സ്വപ്നം കണ്ടിരുന്നു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുമ്പിൽ ഇങ്ങനെയൊരു സ്വപ്നത്തെ കുറിച്ച് പരാമർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിനെ ബാഹ്യമായ നിലയിലും പൂർത്തിയാക്കുക. സ്വപ്നം പൂർത്തിയാക്കാനായി ഒരു പ്രവൃത്തി ചെയ്യുക എന്നത് തികച്ചും മറ്റൊരു വിഷയമാണ്. എന്നാൽ ഇങ്ങനെയുള്ള പ്രവൃത്തി അറിഞ്ഞുകൊണ്ട് സാധാരണ ചെയ്യുക എന്നത് തികച്ചും വേറൊരു കാര്യം. ബാഹ്യമായ രീതിയിൽ സ്വപ്നത്തെ ചിലപ്പോൾ അതേ രീതിയിൽ പൂർത്തിയാക്കാൻ കാരണം അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് മുഖേന ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ അത് വെളിപ്പെടുകയില്ല. സ്വപ്നവ്യാഖ്യാതാക്കൾ എഴുതിയിട്ടുള്ളത് ഇതാണ്, അപകടകരമായ സ്വപ്നങ്ങൾ ബാഹ്യമായ രീതിയിൽ പൂർത്തിയാക്കിയാൽ ആ അപകടം പിന്നീട് ഉണ്ടാകില്ല. അള്ളാഹു അതിനെ ബാഹ്യമായി പൂർത്തിയാക്കിയതിനെ മതിയായി കരുതുന്നതാണ്. ഇതിന്റെ ഉദാഹരണം ഹദീസിൽ കാണാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുറാഖ് ബിനു മാലിക്കിന്റെ കയ്യിൽ കിസ്രയുടെ സ്വർണത്തിന്റെ വള അണിയുന്നതായി കണ്ടു. ഈ സ്വപ്നത്തിൽ ഒരു ഭാഗത്ത് ഈ സൂചന ഇറാൻ വിജയിക്കും എന്നുള്ളതായിരുന്നു, അതാണ് നാം പറയാറുള്ളത്. എന്നാൽ മറുഭാഗത്ത് ഇറാൻ വിജയിച്ചു കഴിഞ്ഞാൽ ഇറാനികളുടെ ഭാഗത്ത് നിന്ന് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും എന്നും ഉണ്ട്. കാരണം സ്വപ്നത്തിൽ സ്വർണം കണ്ടാൽ അതിന്റെ അർത്ഥം ദുഃഖവും പ്രയാസവും എന്നതാണ്. ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു തിരുനബിയുടെ സ്വപ്നത്തിന്റെ ഈ ഒരർത്ഥവും മനസ്സിലാക്കിയിരുന്നു. എന്നിട്ട് സുറാഖയെ വിളിച്ചു വരുത്തി പറഞ്ഞു, നീ ഈ സ്വർണവള അണിയുക, അല്ലെങ്കിൽ ഞാൻ നിന്നെ ചാട്ടവാറുകൊണ്ട് അടിക്കുന്നതാണ്. സ്വർണത്തിന്റെ വള പുരുഷന്മാർക്ക് അണിയുക എന്നുള്ളത് ഹറാമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ പൂർത്തിയാകട്ടെ എന്നതുകൊണ്ട് മാത്രമായിരുന്നില്ല അത് ഇടാൻ വേണ്ടി കൽപ്പിച്ചിരുന്നത്. മറിച്ച് ഇതിൽ വല്ല വിപത്തും ഒളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതും കൂടി അകറ്റപ്പെടുന്നതിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഹദ്രത്ത് ഉമർ വള അണിയിപ്പിച്ചത്. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സ്വപ്നത്തിലുള്ള ദുഃഖത്തെയും പ്രയാസത്തെയും ഉമർ റളിയല്ലാഹു അൻഹു അകറ്റാൻ ശ്രമിച്ചു. ചില റിവായത്തുകൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഒരിക്കൽ ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഖുത്ബ നൽകിക്കൊണ്ട് ജമാഅത്ത് അംഗങ്ങളെ ഉപദേശിക്കുകയുണ്ടായി, നിങ്ങൾ തർക്കങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. 1931 കാര്യമാണ്. ജമാഅത്ത് പക്വത കൈവരിച്ചിരിക്കുന്നു. നമ്മുടെ അറിവനുസരിച്ചുകൊണ്ട് കർമ്മങ്ങൾ ശരിയാക്കേണ്ട കാലമാണിത്. ഇത് വിവരിച്ചതിന് ശേഷം ഒരാളെ ജമാഅത്ത് സംവിധാനത്തിൽ നിന്നും ഇക്കാരണത്താൽ പുറത്താക്കി എന്നും ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. രണ്ടാം ഖുത്ബ തുടങ്ങിയപ്പോൾ ഖുത്ബക്കിടയിൽ തന്നെ ഒരാൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, ഉസൂർ പുറത്താക്കപ്പെട്ട വ്യക്തിയുടെ പേരെന്താണ്? മറ്റൊരാൾ ഇത് കേട്ട് പറഞ്ഞു, ഖുത്ബയിൽ സംസാരിക്കാൻ പാടില്ല എന്നറിയില്ലേ? മുസ്ലിം മുഹമ്മദ് പുഞ്ചിരിച്ചു. എന്നിട്ട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു സംഭവം കൽപ്പിച്ചു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വീട് പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം പറയുകയായിരുന്നു. പണ്ഡിറ്റ് ലേഖറാമിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പരിശോധന നടത്തിയത്. സൂപ്രണ്ടന്റ് പോലീസ് ഗുരുദാസ്പൂരാണ് ഈ പരിശോധന നടത്തിയിരുന്നത്. സൂപ്രണ്ടന്റ് പോലീസ് ഒരു ചെറിയ വാതിലൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹത്തിന്റെ തല കട്ടിലിൽ ചെന്നിടിക്കുകയുണ്ടായി. അങ്ങനെ തലക്ക് പരിക്ക് പറ്റി, തലകറക്കമുണ്ടായി. അപ്പോൾ പാൽ കുടിക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം നിഷേധിച്ചു, ഞാനിപ്പോൾ പരിശോധനക്കായിട്ടാണ് വന്നത്, ഇത് എന്റെ ഡ്യൂട്ടിക്ക് എതിരായിരിക്കും. ഈ സംഭവം പറഞ്ഞപ്പോൾ ഇപ്പോൾ ഖുതുബക്കിടയിൽ പുറത്താക്കപ്പെട്ട വ്യക്തിയുടെ പേര് പറയാൻ ആവശ്യപ്പെട്ട അതേ വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അയാൾ ചോദിച്ചു, ഹുസൂർ അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് രക്തം വന്നിരുന്നോ? ഹദ്റത്ത് സാഹിബ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന്റെ തൊപ്പി ഊരി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ചിലർക്ക് ആവശ്യമില്ലാതെ സംസാരിക്കുന്ന ശീലമുണ്ട്. ഏതായിരുന്നാലും ഖുത്ബയിൽ സംസാരിക്കുന്നത് നിരോധിക്കപ്പെട്ട കാര്യമാണ്. ഖുത്ബയിൽ സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ വ്യക്തിയുടെ പ്രവൃത്തിയും തെറ്റായിരുന്നു. ആംഗ്യം കാണിക്കാമായിരുന്നു, അല്ലെങ്കിൽ പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമായിരുന്നു. ഇതിന് ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു മറ്റൊരു തമാശ കൽപ്പിച്ചു. ഒരാൾ വന്നു, ജമാഅത്തായി നമസ്കാരം നടക്കുകയായിരുന്നു പള്ളിയിൽ. അദ്ദേഹം സലാം പറഞ്ഞു. നമസ്കാരക്കാരെ ഒരാൾ വാലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ നിന്ന് നമസ്കരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി പറഞ്ഞു, നിനക്കറിയില്ല നമസ്കാരത്തിൽ സംസാരിക്കാൻ പാടില്ല എന്ന്? നീ എന്തിനാ മറുപടി പറഞ്ഞത്? ഏതായിരുന്നാലും ഖുത്ബ നമസ്കാരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഖുത്ബ നടക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല, അത് തെറ്റാണ്. ഖുത്ബ നൽകുന്ന ആൾക്ക് മാത്രമേ സംസാരിക്കാൻ അവകാശമുള്ളൂ. മറ്റാർക്കും പറയാൻ അവകാശമില്ല. തടയണമെങ്കിൽ അദ്ദേഹം തടഞ്ഞുകൊള്ളും. കുട്ടികളെയും വീട്ടിൽ ഇക്കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമസ്കാരത്തിൽ സംസാരിക്കുന്ന നിരോധിക്കപ്പെട്ടതുപോലെ ഖുത്ബ നടക്കുമ്പോൾ സംസാരിക്കുന്ന നിരോധിക്കപ്പെട്ടിരിക്കുന്നു.
ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.